നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
SBS ഓഡിയോ ഈസ് സപ്പോർട്ടഡ് ബൈ അഡ്വർടൈസിംഗ്.
ഇൻ സ്വീഡൻ വി ബിലീവ് ഇൻ ജസ്റ്റ് ദി റൈറ്റ് എമൗണ്ട്, എംബ്രേസിംഗ് ബാലൻസ്, മിനിമലിസം ആൻഡ് സിംപ്ലിസിറ്റി. Something that Volvo believe in too. And when it comes to choosing your next car, we believe in just the right amount of choice. Between petrol, plug-in hybrid, and fully electric, there's a Volvo for everyone. So visit your local Volvo retailer to learn which one is right for you. Volvo.
വിദേശ പഠനം ആഗ്രഹിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. എന്നാൽ ഓസ്ട്രേലിയയിൽ പഠിക്കാനെത്തുന്നവർ ഒരു സ്വപ്നദേശത്തേക്കാണോ എത്തിച്ചേരുന്നത്? യൂണിവേഴ്സിറ്റി പ്രവേശനം മുതൽ വിസയും ജീവിത ചെലവും ഉൾപ്പെടെ നിരവധി കടമ്പകളാണ് പഠിക്കാനെത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് കടക്കാനുള്ളത്. എങ്ങനെയാണ് പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾ ഇത് മറികടക്കുന്നത്? ഓസ്ട്രേലിയയിൽ പഠിക്കാനെത്തിയ നിരവധി മലയാളി വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയാൻ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. അതിനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാവുന്നതാണ്. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഓസ്ട്രേലിയ അടുത്തിടെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. യൂണിവേഴ്സിറ്റി പ്രവേശനം മുതൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിൽ വരെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. എന്നാൽ ഈ നിയന്ത്രണങ്ങൾക്കിടയിലും നിരവധി മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 900,000+ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഓസ്ട്രേലിയയിൽ പഠനത്തിനായി എൻറോൾ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലെത്തുന്നു? മികച്ച യൂണിവേഴ്സിറ്റികൾ, ജീവിത സാഹചര്യം തുടങ്ങി പല ഘടകങ്ങളുമാണ് വിദ്യാർത്ഥികളെ ഇവിടേക്ക് നയിക്കുന്നതെന്ന് വുളങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ മുഹമ്മദ് മർവാൻ പറയുന്നു.
എല്ലാ ഇമിഗ്രൻസിന് പോലെ ഒരു മൈൻഡാണ് ഉണ്ടായത്. ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ലൈഫ്, ബെറ്റർ ജോബ്. ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ക്വാളിറ്റി ഓഫ് ലൈഫും വരാൻ താല്പര്യം ഉണ്ടായത്. അങ്ങനെ ഇവിടെ QS റാങ്കിംഗ്സിലും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിൽ നിന്നാണ്.
എന്നാൽ ഇവിടെ എത്തിച്ചേരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ നാളുകളുടെ തയ്യാറെടുപ്പും കഠിനാധ്വാനവും കാത്തിരിപ്പും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടാവും. ഇതിനിടയിൽ വിസ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പോലും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് മർവാൻ കൂട്ടിച്ചേർത്തു.
വിസ ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് ആസ്പെക്ട് ആയിരുന്നു. കാരണം ഇത്ര ടൈം കൺസ്യൂമിങ്ങും ഫൈനാൻഷ്യൽ ആസ്പെക്ട് ആയിരുന്നു, മെന്റൽ ആസ്പെക്ട് ആയിരുന്നു, എല്ലാം കൊണ്ട് സ്ട്രെയിൻഡ് ആയിരുന്നു. ഇത്രയും ലെങ്തി പ്രോസസ് ആയിരുന്നു വിചാരിച്ചില്ല. കാരണം ഒന്നാമത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാരും ഏജന്റ് വഴിയ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കുറെ ഏജൻസ് ഫ്രോഡ് ഉണ്ട്, പിന്നെ ചില ഏജൻസ് ക്വാളിഫൈഡ് അല്ല. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനും അതിനായ റിക്വയർഡ് സ്കിൽസും വേണം. അപ്പൊ അതെല്ലാം കൊണ്ടൊരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അതുപോലെ ഗവൺമെന്റ് പുതിയ ക്യാബ്സ് കൊണ്ടുവരുമ്പോ സ്റ്റുഡന്റ് ക്യാബ്സ് കൊണ്ടുവരുമ്പോ അതിന്റെയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വിസന്റെ അപ്ലിക്കേഷന്റെ ഫീസും കൂട്ടിയത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പുമില്ല.
ഓസ്ട്രേലിയൻ വിദ്യാർത്ഥി വിസ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഓർക്കുകയാണ് വുളങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ അമൃത കുറുവത്ത്. പലതവണ തന്റെ വിസ നിരസിക്കപ്പെട്ടിട്ടുണ്ടെന്നും അമൃത പറയുന്നു.
ഇറ്റ് വാസ് ഹാർഡ് ആദ്യം. സോ IELTS-നൊക്കെ നമ്മൾ IELTS-നൊക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു ആ റിലേറ്റഡ് സ്റ്റഫ് ഒക്കെ. ബട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫർ ലെറ്റർ കേസ് വരുമ്പോ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആൻഡ് ദെൻ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ദാറ്റ് ടുക്ക് ലൈക്ക് ഒരു 2 months മിനിമം. അങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഒരുപാട് റിജക്ഷൻസ് വന്നിരുന്നു. ആൻഡ് ഓൾസോ ഫോർ ദ അക്കാഡമിക് ബേസിസിലും വന്നിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് ലൈക്ക് 75 ഓർ എബവ് നമ്മള് ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോവും. ആൻഡ് ഓൾസോ ഇഫ് യോ എന്താ പറയാ, നമ്മുടെ എയിം ഒരു ക്ലിയർ അല്ലെങ്കിൽ, നമ്മുടെ വിഷൻ ക്ലിയർ അല്ലെങ്കിൽ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോവും.
ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഒരാളാണ് വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുടെ സിഡ്നി ക്യാമ്പസിൽ വിദ്യാർത്ഥിയായ അജയ് പി എസ്. വിവിധ സംസ്ഥാനങ്ങളിൽ കൊടുത്ത അപേക്ഷകൾ നിരസിക്കപ്പെട്ടെന്നും ഒരു വർഷത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചതെന്നും അജയ് കൂട്ടിച്ചേർത്തു.
അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ഒരു പ്രോസസ്സിംഗ് പീരീഡും അതിനുശേഷം വിസ ഗ്രാൻഡ് ആവുന്ന ദിവസം വരത്തേക്ക്. ആദ്യം മെൽബണിലത്തേതിലായിരുന്നു അപ്ലൈ ചെയ്തത്, കിട്ടിയില്ല. ദെൻ സിഡ്നിയിലേക്ക് ആക്കി. ദെൻ അതെ, രണ്ട് ഇൻടേക്ക് എനിക്ക് ഡെഫർ ആയി. എന്നിട്ട് എനിക്കൊരു മൂന്നാമത്തെ ഇൻടേക്കിലാണ് എനിക്ക് കിട്ടിയത്. അതൊരു സെപ്റ്റംബർ ഇൻടേക്കിലായിരുന്നു. അപ്പോ സോഫർ ഒരു 1 ഇയറിന് മുകളിലായി പ്രോസസ്സിംഗ്.
വിസ യൂണിവേഴ്സിറ്റി പ്രവേശനം തുടങ്ങിയ ആദ്യ കടമ്പകൾ കഴിഞ്ഞ് ഓസ്ട്രേലിയയിലെത്തിയാൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ജീവിത ചെലവുകൾ. അതിനായി ഒരു ജോലി ലഭിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നിട്ടും അജയ്യുടെ പ്രശ്നം അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഇവിടെ എത്തി 3 മാസത്തിന് ശേഷം മാത്രമാണ് ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചതെന്ന് അജയ് പറഞ്ഞു.
വന്ന സമയത്ത് ഞാൻ വന്ന് എനിക്കൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. അതുവരത്തേക്കും വീട്ടിൽ നിന്ന് തന്ന ഫണ്ട് വെച്ചിട്ടായിരുന്നു മാനേജ് ചെയ്തായിരുന്നു.
ഓസ്ട്രേലിയയിലെത്തിയ ആദ്യകാലങ്ങളിൽ ജോലി തേടി ഓരോ കടകളിലും സ്ഥാപനങ്ങളിലും അലഞ്ഞു നടന്നിരുന്ന കാര്യമാണ് അമൃതയ്ക്ക് പറയാനുള്ളത്. പുതിയ സ്ഥലം, ജോലി, പരിചയമില്ലായ്മ എല്ലാം തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും അമൃത കൂട്ടിച്ചേർത്തു.
ജോലി കണ്ടുപിടിക്കാൻ ഇറ്റ് വാസ് ഹാർഡ് അറ്റ് ഫസ്റ്റ് ബിക്കോസ് നമ്മള് ഫിസിക്കലി നമ്മൾ ഡോർ ടു ഡോർ വന്ന് പോയി റെസ്യൂമേ കൊടുക്കുമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ബിക്കോസ് ഫോർ ദ സ്റ്റാർട്ടേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ നോക്കേണ്ടത്. ബിക്കോസ് വി ആർ സ്റ്റുഡൻസ് ലൈക്ക് ഇവിടത്തെ പിള്ളേരെ പോലെ. ബിക്കോസ് ഇവിടെ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ മേ ബി ആഫ്റ്റർ 15 or maybe before 15 years old അവര് എന്തെങ്കിലും ഒരു ജോലിക്ക് വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല സിസ്റ്റം. വി ഹാവ് ബീൻ ലൈക്ക് ലിവിങ് ഇൻ അവർ പേരൻസ് ഹൗസ്. അത് കാരണം വി ഡോണ്ട് നോ ദ കൾച്ചർ. സോ നമ്മള് ആദ്യം വരുമ്പോ തന്നെ നമ്മളൊരു മടിയും കാണിക്കരുത്. ദാറ്റ്സ് ദ തിങ്. വി ഹാവ് ടു ഗോ ഡോർ ടു ഡോർ ആൻഡ് അതിലൊരു ഇതുമില്ല, ഷെയിമും ഇല്ല.
എന്നാൽ നമുക്കിവിടെ പരിചയക്കാരുണ്ടെങ്കിൽ, ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിലെ ജിബിൻ ജോർജിന് പറയാനുള്ളത്. ആദ്യത്തെ ഒരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് റെഫറൻസ് ഉപയോഗിച്ച് ജോലി ലഭിച്ച കാര്യം ജിബിൻ ചൂണ്ടിക്കാട്ടുന്നു.
എനിക്ക് ഓൾറെഡി ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ റെക്കമെൻഡേഷനിലാണ് ജോലി വന്നത്. എനിക്ക് ഓൾമോസ്റ്റ് വന്ന് കഴിഞ്ഞ ഒരു 2 weeks, 2.5 weeks എനിക്ക് ജോലി കിട്ടി.
ഇവിടെ പിന്നെ എന്റെ കൂടെ വന്നവർക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു ജോലി കിട്ടാനൊക്കെ ആയിട്ട്. കാരണം നമുക്ക് ഇവിടെ എല്ലായിടത്തും തന്നെ റെഫറൻസിലാണ് അവർക്ക് കാര്യം. റെഫറൻസ് വെച്ചാണ് ജോലിയെല്ലാം കിട്ടുന്നത്. റെസ്യൂംസും കാര്യങ്ങളൊക്കെ അവർ വെറുതെ വാങ്ങിച്ചു വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇൻഹാൻഡ് ആയിട്ട്, ഞാനിവിടെ വന്ന സമയത്ത് 1 week, ആദ്യത്തെ 1 week ഇൻഹാൻഡ് ആയിട്ട് റെസ്യൂംസെല്ലാം അവിടെ കൊടുത്തായിരുന്നു എല്ലായിടത്തും. അവരാരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അവർ വിളിക്കാൻ വിളിക്കാൻ എന്ന് പറഞ്ഞ് വിട്ടു. ബട്ട് അത് റെഫറൻസ് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ജോലിക്ക് വിളിക്കുകയെന്ന്.
വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ തുച്ഛമായ ശമ്പളം മാത്രം തരുന്ന തൊഴിൽ ദാതാക്കൾ ഉണ്ടെന്ന് മർവാൻ പറയുന്നു.
പിന്നെ ഇവിടെ കുറെ ജോബ് ജൂനിയർ സ്റ്റാഫിന് ആവശ്യപ്പെടുന്ന ആൾക്കാരായിരുന്നു. കാരണം പേ കുറച്ചേ കൊടുക്കണ്ടു. അപ്പോ ഒരു ഏകദേശം ഒരു 4-5 months എടുത്തു ഏകദേശം ജോബ് കിട്ടാൻ.
തുച്ഛമായി ലഭിക്കുന്ന തുക ചെലവുകൾക്ക് പലപ്പോഴും തികയാതെ വരുന്നത് കൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യാൻ പല വിദ്യാർത്ഥികളെയും പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് മർവാൻ കൂട്ടിച്ചേർത്തു.
ഈ റെസ്ട്രിക്ഷൻ കൊണ്ട് അധികം പണിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചില സ്റ്റുഡൻസ് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇല്ലീഗലുമായി ക്യാഷ് ജോബ്സ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലീഗലായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും അങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്.
പഠനകാലത്ത് ജോലി ചെയ്യുന്നതിനുള്ള സമയ നിയന്ത്രണങ്ങൾ പലപ്പോഴും ചിലവുകൾക്കുള്ള തുക കണ്ടെത്തുന്നതിന് വിലങ്ങുതടിയാകാറുണ്ടെന്നും പല വിദ്യാർത്ഥികളും പറയുന്നു. പഠനകാലത്ത് വിദ്യാർത്ഥികൾക്ക് 2 hours 48 minutes മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. ഇത്തരം നിയമങ്ങൾ ജീവിത ചെലവ് പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് അമൃത ചൂണ്ടിക്കാട്ടി.
വീക്ക്ലി 24 ഫോർട്ട്നൈറ്റ്ലി 48 അവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എക്സെപ്റ്റ് നമുക്ക് ഹോളിഡേസ് ടൈമിൽ. ആൻഡ് ഇവിടുത്തെ എക്കോണമിയിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം, വി നീഡ് ടു ബൈ ഗ്രോസറീസ്, വി നീഡ് ടു ബൈ ക്ലോത്ത്സ് ആൻഡ് റെന്റ്. ആൻഡ് വെൻ ഇൻഫ്ലേഷൻ ഹിറ്റ്, അത് കുറച്ചും കൂടി ഡബിൾ ലൈക് വേഴ്സ് ആയി. ഇഫ് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഇഫ് ഒരു അതർ സോഴ്സ് ഓഫ് ഇൻകം, ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ജസ്റ്റ് ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മള് നമ്മുടെ കാര്യം ഫീസ് ആൻഡ് റെന്റ് ആൻഡ് ഗ്രോസറീസ് അങ്ങനെയുള്ളവർ, ഇപ്പം നാട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സഹായം പോലും ഇല്ലാതെ ഇവിടേക്ക് വരുന്ന ആളുകള് ഫീസ് അടയ്ക്കും എന്നും കൂടെ വിചാരിച്ച്, ലോണും അടയ്ക്കും എന്നും കൂടെ വിചാരിച്ച് വരുന്നവർക്ക് ഇറ്റ് വിൽ ബി സോ ഹാർഡ്.
സെമസ്റ്റർ ഇടവേളകളിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാം എന്ന നിയമവും ഓസ്ട്രേലിയയിൽ നിലവിലുണ്ട്. താങ്ങാനാവുന്നതിലപ്പുറം ജീവിത ചെലവുകൾ ഉള്ളതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഇടവേളകളിൽ പരമാവധി ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. പക്ഷേ ഇത് പലപ്പോഴും പല വിദ്യാർത്ഥികളെയും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ടെന്നും അമൃത പറയുന്നു.
പീരീഡ് ഹോളിഡേസ് ടൈമിൽ നമുക്ക് അൺലിമിറ്റഡ് വർക്ക് വർക്ക് ആണ്, ബട്ട് ദാറ്റ്സ് ഓൺലി ലൈക് വൺ ആൻഡ് എ ഹാഫ് മന്ത്. ആൻഡ് ഇവിടുത്തെ ലൈക് വാട്ട് സ്റ്റുഡൻസ് ആർ ഡൂയിങ്, സ്റ്റുഡന്റ് വിസ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദി വർക്ക് ദേ ആർ മാക്സിമം. ലൈക് ഇങ്ങനെ ഹോളിഡേ പീരീഡ് വരുമ്പോൾ അവർ ദി വർക്ക് ലൈക് ഭയങ്കര മാക്സിമം ഒരു വർക്ക് ചെയ്യും. ബട്ട് ഇൻ എ വേ അത് ഒരുപാട് പേരുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ബട്ട് ദേ ഡോണ്ട് മൈൻഡ് ബിക്കോസ് ദേ നീഡ് മണി, ദേ നീഡ് ടു പേ ദ ഫീസ്.
ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പുറമെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നതിന്റെ മാനസിക സമ്മർദ്ദം മറ്റൊരു വശത്ത് വളരെയധികം അലട്ടുന്നുണ്ടെന്ന് അജയ് പറഞ്ഞു.
ഞാൻ ഈ ഒരു വർഷത്തിനിടയിൽ ഞാനൊരു രണ്ട് വർഷം നാട്ടിൽ പോയായിരുന്നു. അതിന് റീസൺ ഇത് തന്നെയാണ്, കാരണം കഴിഞ്ഞ ഒരു 26-27 വർഷം നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാറിയപ്പോ നാട്ടിനെക്കാളും മൊത്തത്തിൽ ഇവിടുത്തെ ഒരു എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് നാട് മിസ് ചെയ്യും. പ്രത്യേകിച്ച് നാട്ടിലെ ഭക്ഷണം, ഇവിടെ നാട്ടിലെ ഭക്ഷണം കിട്ടുക എന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പൊ
ജോലിയും പഠനവും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഭാവി എന്ത് എന്നൊരു ചിന്ത വിദ്യാർത്ഥികളിലുണ്ട്. നല്ലൊരു ഭാഗം വിദ്യാർത്ഥികളുടെയും സ്വപ്നം ഇവിടെ സ്ഥിര താമസമാക്കുക എന്നതാണ്. സർക്കാർ നിയന്ത്രണങ്ങൾ പഠനത്തിന് ശേഷം ഇവിടെ തുടരാനുള്ള തങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. ഇവിടെ തുടരാനുള്ള യോഗ്യതകൾ നേടിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ജിവിൻ പറഞ്ഞു.
നമുക്കിങ്ങനെ പി ആറും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കണം. ഹാർഡ് ആയിരിക്കും. നമുക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ജോബ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പി ആറിലേക്ക് വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു.
അതൊരു വിദൂര സ്വപ്നമാണെന്ന് മർവാനും അഭിപ്രായപ്പെട്ടു.
ഒരു ക്വിക്ക് ഇൻസൈറ്റ് കിട്ടിയതിന് അതാന്ന് വെച്ചാല്, ഇപ്പോ എന്റെ ഒരു പ്രൊഫഷൻ ഇപ്പൊ കൊറേ എക്യുപേഷൻ ഭയങ്കര എന്താ പറയാ പോയിന്റ്സ് വളരെ അധികമായിട്ടുള്ള 120-130 പോയിന്റ്സ് എന്ന് വെച്ചാൽ ചില സമയം വളരെ വളരെ എന്താ പറയാ ഇമ്പോസിബിൾ ആണ്. അപ്പോ അക്കൗണ്ടിങ് ആട്ടെ അങ്ങനത്തെ കുറെ പ്രൊഫഷണൽ ജോബ്സ് പി ആർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ 4-5 ഇയേഴ്സ് ആൾക്കാർ പണിയെടുത്തിട്ട് കിട്ടായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് ഇങ്ങനെ കാത്തൊക്കെ കേട്ടിന്. അപ്പോ ഇതെല്ലാം അവളൊരു അങ്ങനത്തെ കുറച്ചടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ സ്ട്രഗിൾസും ഇതെല്ലാം അറിയുമ്പോൾ പി ആറിന്റെ ഒരു തോട്ട് ഒരു എല്ലാവർക്കും ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചർ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ.
എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം ഉള്ളവരെയും കാണാം. പാർട്ട് ടൈം ജോലികൾക്ക് പുറമെ വീട്ടുകാരുടെ സഹായം കൂടി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ പ്രശ്നങ്ങൾ തങ്ങളെ അലട്ടാറില്ലെന്ന് അഭിപ്രായപ്പെടുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ രാജ്യാന്തര വിദ്യാർത്ഥിയായി എത്തുന്നതും അതിനുശേഷവുമുള്ള തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ചില മലയാളി വിദ്യാർത്ഥികൾ. ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുക.
Sweden, we believe in just the right amount. Embracing balance, minimalism, and simplicity.
Something that Volvo believe in too. And when it comes to choosing your next car, we believe in just the right amount of choice. Between petrol, plug-in hybrid and fully electric, there's a Volvo for everyone. So visit your local Volvo retailer to learn which one is right for you. Volvo.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.